2020 സെപ്റ്റംബർ 6 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ഉപതിരഞ്ഞെടുപ്പ് ആർക്കുവേണ്ടി? സംസ്ഥാന നിയമസഭയിലേക്ക് അടുത്ത ഏപ്രിലിലോ മേയിലോ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ നവംബറിൽ ചവറ കുട്ടനാട് മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം തീർത്തും അനാവശ്യമെന്നേ പറയാനാകൂ. കഷ്ടിച്ച് 4 മാസം മാത്രമാകും ഉപതിരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിൽ എത്തുന്നവരുടെ കാലാവധി. പുതിയ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കാനായി ഈ സഭ കാലാവധി തീർന്ന് പിരിയുന്നതിനൊപ്പം അവരും പടിയിറങ്ങേണ്ടിവരും. അതിനു മുൻപ് ഏറിയാൽ 2-3 തവണ മാത്രമേ നിയമസഭ ചേരാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ. മിക്കവാറും ബഡ്ജറ്റ് സമ്മേളനവും ചടങ്ങിലൊതുങ്ങാനാണ് സാധ്യത. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ സമ്പൂർണ്ണ ബഡ്ജറ്റും അപ്രസക്തമാണ്. ഇപ്പറഞ്ഞതെല്ലാം പരിഗണിക്കപ്പെടേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ 4 മാസത്തെ കാലാവധിയിൽ നിയമസഭയിലെത്തുന്ന ജനപ്രതിനിധികൾക്ക് തങ്ങളെ തിരഞ്ഞെടുത്തയച്ചവർക്കോ നാടിനോ എന്ത് നന്മയാണ് ചെയ്യാനുണ്ടാവുക? മണ്ഡലങ്ങൾക്ക് ലഭിക്കുന്ന വികസന നേട്ടത്തിന്റെയും മറ്റും കഥ അവിടെ നിൽക്കട്ടെ. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്കായി പൊതുഖജനാവിൽ നിന്ന് ഒഴുക്കേണ്ടി വരുന്ന കോടികളുടെ കാര്യം എങ്ങനെ വിസ്മരിക്കാനാകും? 2 പേരെ കുറച്ചു ദിവസത്തേക്ക് മാത്രം നിയമസഭയിൽ അംഗങ്ങളാക്കാൻ മാത്രം ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ അനൌചിത്യവും അവിവേകവും ഇലക്ഷൻ കമ്മീഷൻ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. നവംബർ 29 മുൻപ് ബീഹാർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി 64 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും 1 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും നടത്താനാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമസഭാ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയതെന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. തിരഞ്ഞെടുപ്പ് എന്ന് കേട്ടയുടനെ സംസ്ഥാനത്ത് രാഷ്ട്രീയ കക്ഷികൾ ആഹ്ലാദപൂർവ്വം ചാടി വീണതിൽ അസ്വാഭാവികത ഒന്നുമില്ല. വലിയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ സജ്ജമാക്കാനും രംഗം ചൂടുപിടിപ്പിക്കാനും കിട്ടുന്ന കനകാവസരമാണിത്. ആ നിലയ്ക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്ക് അതിയായ താൽപര്യം കാണും. എന്നാൽ മത്സരത്തിനുവേണ്ടി ഒഴുക്കേണ്ടി വരുന്ന അളവറ്റ പണത്തെയും അധ്വാനത്തെയും കുറിച്ച് ചിന്തിക്കുന്നതും നന്നായിരിക്കും. മറ്റൊന്നിനുമല്ല, അത്യധ്വാനത്തിലൂടെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് സഭയിലേക്ക് അയക്കുന്ന ആൾക്ക് അവിടെ മൂടുറപ്പിച്ച് ഒന്നിരിക്കാൻ പോലുമുള്ള അവസരം ലഭിക്കുകയില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് എത്ര അപക്വമായ തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യമാവൂ. ഉപതിരഞ്ഞെടുപ്പിന് വേണ്ടിവരുന്ന ഭാരിച്ച ചെലവ് മാത്രമല്ല വിഷയം. കോവിഡ് വ്യാപനം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ സാഹചര്യവും പരിഗണിക്കപ്പെടേണ്ടതല്ലേ? കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുതന്നെയാകും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുകയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രചാരണവേള ചൂടുപിടിക്കുന്തോറും നിയന്ത്രണങ്ങളൊക്കെ കടലാസിലെ കാണുകയുള്ളൂ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ശരിക്കും പറഞ്ഞാൽ സർക്കാരും രാഷ്ട്രീയ കക്ഷികളുമാണ് ഒരു പ്രസക്തിയുമില്ലാതായി തീർന്ന ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളും ഇനി ഉപേക്ഷിക്കുകയാണ് നല്ലതെന്ന യാഥാർത്ഥ്യം ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ. തോമസ് ചാണ്ടിയുടെ ആകസ്മികമായ വേർപാടിനെ തുടർന്ന് കുട്ടനാട് മണ്ഡലം കഴിഞ്ഞ ഡിസംബർ 20 മുതൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ചവറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന വിജയൻപിള്ളയുടെ നിര്യാണം മാർച്ച് 8 കോവിഡ് കാരണമാണ് സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാതെ പോയതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. എന്നാൽ ചവറയുടെ കാര്യത്തിൽ അത് വാസ്തവമാണെങ്കിലും കുട്ടനാടിന്റെ കാര്യത്തിൽ ശരിയല്ല. മറ്റിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും കുട്ടനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു കാരണവുമില്ലാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴാകട്ടെ കോവിഡ് വ്യാപനം മൂർധന്യഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒക്ടോബറാകുമ്പോൾ പരമാവധി പാരമ്യത്തിലെത്താനിടയുണ്ടെന്ന് സർക്കാർ തന്നെ പറയുന്നു. ഇങ്ങനെയൊരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് എത്രമാത്രം അഭിലഷണീയമാകുമെന്ന് ഏവരും സാവകാശം ചിന്തിക്കണം. ഈ 2 സീറ്റും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഛേദമൊന്നും വരാൻ പോകുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ക്ഷമ കാണിക്കണം.